بسم الله الرحمن الرحيم
واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا
നീ അവർക്ക് ഒരു ഉപമ വിവരിച്ചു കൊടുക്കുക. രണ്ടു പുരുഷന്മാർ, അവരിൽ ഒരാൾക്ക് നാം രണ്ട് മുന്തിരി തോട്ടങ്ങൾ നൽകി. ആ തോട്ടങ്ങളെ നാം ഈന്തപ്പന കൊണ്ട് വലയം ചെയ്തു. അവയ്ക്കിടയിൽ ധാന്യ കൃഷിയിടവും നാം നൽകി. ഇരു തോട്ടങ്ങളും അവയുടെ ഫലങ്ങൾ നൽകി വന്നു. അതിൽ യാതൊരു ക്രമക്കേടും വരുത്തിയില്ല. അവയ്ക്കിടയിലൂടെ നാം ഒരു നദി ഒഴുക്കുകയും ചെയ്തു. അവന് പല വരുമാനവുമുണ്ടായിരുന്നു. അങ്ങനെ അവൻ തന്റെ ചങ്ങാതിയോട് സംവാദം നടത്തിക്കൊണ്ടിരിക്കെ പറയുകയുണ്ടായി, ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ ധനമുള്ളവനും കൂടുതൽ സംഘബലമുള്ളവനും.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബാബുൽ ഹൈദ്, ഹൈദിനെ കുറിച്ചുള്ള അധ്യായമാണ്. അതിൽ നമ്മള് മൂന്ന് ഹദീസ് എടുത്തല്ലേ, മൂന്ന് ഹദീസുകൾ എടുത്ത്, മൂന്ന് രണ്ടാ, മൂന്ന് ഹദീസ്, രണ്ടെണ്ണ രണ്ട ഹദീസാ തൈ, ആയിഷയിൽ നിന്നും പിന്നെ ഹംന ബിന്ത് ജഹ്ഷിൽ നിന്നും അല്ലേ. തൈ, അസ്മ ബിന്ത് ഉമൈസിൽ നിന്നുള്ള ഹദീസ് എടുത്തില്ലേ, ആ അത് പിന്നെ റിവായത്തായിട്ട് കൊടുത്താണ്. മൂന്ന് ഹദീസ് നമ്പർ രണ്ടെണ്ണാണ്, മൂന്ന് ഹദീസ് ഉണ്ട്. തൈ, ഒന്ന് ആയിഷയിൽ നിന്ന്, അസ്മ ബിന്ത് ഉമൈസിൽ നിന്ന്, പിന്നെ ഒന്ന് ഹംന ബിന്ത് ജഹ്ഷ്. തൈ, മൂന്ന് ഹദീസ്. തൈ, ഇനി അതിന്റെ ബാക്കി. വഅൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്ന ഉമ്മ ഹബീബ ബിന്ത് ജഹ്ഷ് ഷകത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദം فقال امكثي قدر ما كانت تحبسك حيضتك ثم اغتسلي فكانت تغتسل لكل صلاة رواه مسلم وفي رواية للبخاري وتوضئي لكل صلاة وهي لأبي داود وغيره من وجه آخر. طيب ഒന്നാമത്തെ ഹദീസ് കഴിഞ്ഞ ക്ലാസിന്റെ വിഷയത്തിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ ഈ ഇസ്തിഹാമത്തിന്റെ രക്തം ഉള്ള സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്തിഹാമത്തുള്ള സ്ത്രീ, അവരുടെ ബ്ലീഡിങ് തുടരും. അത് ബ്ലീഡിങ് തുടരുമ്പോൾ ആർത്തവ നാളുകളിൽ അവൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആർത്തവത്തിന്റെ വിഷയത്തിൽ അവൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടാണ് ആയിഷയിൽ നിന്ന്, അതേപോലെ തന്നെ അസ്മ ബിന്ദു ഉമൈസിൽ നിന്ന്, അതേപോലെ ഹംന ബിന്ദു ജഹ്ഷ് ഇവരിൽ നിന്നുള്ള ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ഇനി ഉമ്മു ഹബീബ ബിന്ദു ജഹ്ഷ്, നമ്മൾ അവർ പറഞ്ഞു ജഹ്ഷിന്റെ കുടുംബം ഉമ്മു ഹബീബ, സൈനബ്, ഹംന, ഇവരൊക്കെ എന്തായിരുന്നു, ഈ ബ്ലീഡിങ്ങിൽ പരീക്ഷിക്കപ്പെട്ടൊരു പിന്നെ സ്ത്രീകളായിരുന്നു. അപ്പൊ അവിടെ പിന്നെ ഉമ്മു ഹബീബയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്ലീഡിംഗ് ഉണ്ട്, പക്ഷെ അവൾക്ക് അവർക്ക് അവരുടെ മെൻസസ് പീരീഡ് അറിയാം, മെൻസസ് പീരീഡ് അറിയാം. അപ്പൊ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന നിർദ്ദേശമാണ് ഇവിടെ ഉള്ളത്. വൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അന്ന ഉമ്മ ഹബീബ ബിന്ത് ജഹ്ഷ്, ജഹ്ഷിന്റെ മകൾ ഉമ്മു ഹബീബ, ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ്, ഷകത് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷകത്ത്, ഷകത്ത് എന്നാൽ ഷക്ക എന്ന സങ്കടം ബോധിപ്പിച്ചു, ആവലാതി ബോധിപ്പിച്ചു, സങ്കടപ്പെട്ടു. അദ്ദം, ദം എന്ന ബ്ലീഡിങ്, ബ്ലീഡിങ്ങിനെ കുറിച്ച് അവര് ആവലാതിപ്പെട്ടു, സങ്കടപ്പെട്ടു എന്നാണ്. അവർക്ക് നല്ല ബ്ലീഡിങ് ആയിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷക്കത്ത്, അവർ ആവലാതിപ്പെട്ടു, സങ്കടപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉം കുസി നിങ്ങള് നമസ്കരിക്കാതെ നിലകൊള്ളണം, നമസ്കരിക്കാതെ നോമ്പെടുക്കാതെ നിലകൊള്ളണം. ഖദ്ര മാക്കാന തഹ്ബിസുകി ഹൈലതുകി, നിങ്ങളുടെ ഹൈദ് ആർത്തവം നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന കാലമത്രയും. ഖദ്ർ എന്ന തോത്, മാക്കാന തഹ്ബിസുകി ഹൈലതുകി, നിങ്ങളുടെ ആർത്തവരക്തം ഋതുരക്തം നിങ്ങളെ തടഞ്ഞിരുന്ന കാലമത്രയും തോതത്രയും നിങ്ങൾ ഉംകുസി നമസ്കരിക്കാതെ നോമ്പെടുക്കാതെ നിങ്ങൾ കഴിച്ചുകൂട്ടണം. അപ്പൊ ഉംകുസി ഉമ്മു ഹബീബിയോട് റസൂലുള്ള കൽപ്പിക്കാണ്, നിങ്ങൾ കഴിച്ചുകൂട്ടണം. ഖദ്ര മാക്കാന തഹ്ബിസുകി ഹൈലതുകി, നിങ്ങളുടെ ഹൈദ് നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന സമയമത്രയും തോതത്രയും എന്ന് പറഞ്ഞാൽ അത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്ത്, പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത് നിസ്കരിക്കരുത്. അതായത് ഇവർക്ക് പിന്നെ ആദ്യകാലത്ത് ആർത്തവം ഉണ്ടാകുമായിരുന്നു, അപ്പൊ അവർക്ക് അറിയാം ആ ദിവസം ഏതാണെന്നുള്ളത്. പിന്നെ ബ്ലീഡിങ്, തുടർച്ചയായിട്ടുള്ള ബ്ലീഡിങ്. അപ്പൊ റസൂലുള്ള ഇസ്രാസിൽമാ തങ്ങൾ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പതിവ് അറിയാം ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെയാണ്. അപ്പൊ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നമസ്കരിക്കാതെ നോമ്പ് നിൽക്കാതെ മുക്കുസി കഴിച്ചുകൂട്ട്. സുമ്മ ഖത്തസിലി, പിന്നീട് നിങ്ങൾ കുളിക്കുക. സുമ്മ ഖത്തസിലി, പിന്നീട് നിങ്ങൾ കുളിക്കുക. അപ്പൊ ബ്ലീഡിങ് തുടരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ആ ദിവസം ഉണ്ടല്ലോ, മെൻസസ് ഉണ്ടായിരുന്ന ദിവസം, ആ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുക. പക്ഷെ ബ്ലീഡിങ് നിൽക്കണ്ടോ? ഇല്ല, ബ്ലീഡിങ് ഉണ്ട്, പക്ഷെ നിങ്ങൾ കുളിക്കുക. സുമ്മ ഖത്തസിലി സഖാനത്ത് തഗ്തസിലു ലികുല്ലി സല സഖാനത്ത്, അപ്പോൾ ഉമ്മു ഹബീബ ആയിരുന്നു, തഗ്തസിലു അവർ കുളിക്കുമായിരുന്നു, ലികുല്ലി സല എല്ലാ നമസ്കാരത്തിനും, എല്ലാ നമസ്കാരത്തിനും അവർ കുളിക്കുമായിരുന്നു. ഫയാൻ ഒന്നും കൂടി യോജിക്കാം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കുളിക്കാൻ പറഞ്ഞു, അതിനാൽ അവർ കുളിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ റസൂൽ എല്ലാ നിസ്കാരത്തിനും കുളിക്കാൻ പറഞ്ഞിട്ടില്ല, എല്ലാ നിസ്കാരത്തിനും ഉദു ചെയ്യാനാ പറഞ്ഞത്. ഇത് മെൻസസ് നിന്നാൽ അതിന് ശുദ്ധിയാകാനുള്ള കുളിയാണ്, അതാണ് റസൂൽ കൽപ്പിച്ചത്. അല്ലാതെ എല്ലാ നിസ്കാരത്തിനും കുളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല, പക്ഷെ അവർ പിന്നെ എല്ലാ നമസ്കാരത്തിനും കുളിക്കുമായിരുന്നു. അപ്പൊ അന്ന ഉമ്മ ഹബീബ ബിന്തി ജഹ്ഷ്, ഉമ്മു ഹബീബ ബിന്തി ജഹ്ഷ് ശക്കത്തിലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ആവലാതിപ്പെട്ടു, അദ്ദം ബ്ലീഡിങ് കൂടുതൽ രക്തം സ്രവിക്കുന്നത് ആവലാതിപ്പെട്ടു. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉം കുസി, നിങ്ങൾ നമസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ കഴിച്ചു കൂട്ടണം. ഖദ്ര മാക്കാന തഹ്ബിസുകി ഹൈലതുകി, നിങ്ങളുടെ ഹൈദ് നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന സമയമത്രയും സമയമത്രയും. സുമ്മ ഖത്തസിലി, എന്നിട്ട് നിങ്ങൾ കുളിക്കണം, ആ ദിവസം കഴിഞ്ഞാൽ കുളിക്കണം. എന്തിനുള്ള കുളിയാണ് ആ കുളി? ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകാനുള്ള കുളിയാണ്, ബ്ലീഡിംഗ് നിലക്കണില്ല. സഖാനത്ത് ഖത്തസിൽ അവർ കുളിക്കുമായിരുന്നു, ലിക്കുല്ലി സലാത്തിന് എല്ലാ നമസ്കാരത്തിനും. റവാഹു മുസ്ലിം. വഫി റിവായത്തിൽ ബുഖാരി, വഫി റിവായത്തിൽ ബുഖാരി, ബുഖാരിക്കുള്ള റിപ്പോർട്ടിലുണ്ട്. വതവദ്ദ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചു, വതവദ്ദ ഈ പിന്നെ റസൂല്ലാ പിന്നെ അവരോട് കൽപ്പിച്ചതായിട്ട് ഇങ്ങനെ ഉണ്ട്. വതവദ്ദ ഈ റസൂല്ലാ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉദു ചെയ്യണം. വതവദ്ദ ഈ നിങ്ങൾ ഉദു ചെയ്യണം, ലിക്കുല്ലി സലാത്തിൻ എല്ലാ നമസ്കാരത്തിനും, എല്ലാ നമസ്കാരത്തിനും നിങ്ങൾ ഉദു ചെയ്യണം. വതവദ്ദ ഈ ലിക്കുല്ലി സലാ ഉമ്മു ഹബീബയോട് റസൂല്ലാന്റെ കൽപ്പനയാണത്, എല്ലാ നിസ്കാരത്തിനും നിങ്ങൾ ഉദു ചെയ്യണം. കാരണം അവരുടെ പിന്നെ അശുദ്ധി തുടരുകയാണ്, അശുദ്ധി തുടരുകയാണ്. മെൻസസ് പീരീഡിൽ നിന്നാണ് അവർ കുളിച്ച് ശുദ്ധിയായത്, അതിനുള്ള കൽപ്പനയാണ്. പിന്നെ ഓരോ നിസ്കാരത്തിനും എന്ത് ചെയ്യണം? ഓരോ നിസ്കാരത്തിനും അവർ ഒതു ചെയ്യണം. വഹിയ ലി അബി ദാവൂദ വഗൈരിഹി മിൻ വജ്ഹിൻ ആഖർ. വഹിയ ഈ റിവായത്ത് ഉണ്ടല്ലോ, ഇമാം ബുഖാരിയുടെ ഈ റിവായത്ത് അതാണ് വഹിയ. അത് ലി അബി ദാവൂദ് വഗൈരിഹി, അബൂദാവൂദിനും അതേപോലെ തന്നെ അബൂദാവൂദ് അല്ലാത്തവർക്കും അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് മിൻ വജ്ഹിൻ ആഖർ, മറ്റൊരു നിലക്ക് വേറൊരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ റിവായത്ത്, അബൂദാവൂദ് അതേപോലെ തന്നെ മറ്റു സുനനിന്റെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാഠം നമുക്ക് മനസ്സിലായെങ്കിൽ ആദ്യത്തെ ക്ലാസ് കേൾക്കണം. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ട? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ ആയിഷയിൽ നിന്ന്, അതേപോലെ അസ്മയിൽ നിന്ന്, അതേപോലെ ഹംനയിൽ നിന്നുള്ള മൂന്ന് ഹദീസുകൾ ഈ വിഷയത്തിൽ പ്രസിദ്ധമാണ്. അപ്പോൾ പിന്നെ അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഇതിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടുണ്ടാവുക. അല്ല കുല്ലിൻ, ഇതിപ്പോ ബ്ലീഡിങ് തുടരുന്ന ഒരു സ്ത്രീ, മുസ്തഹാദത്തായ ഒരു സ്ത്രീ, അവർക്ക് ബ്ലീഡിങ് തുടരുകയാണ്, മാസം മുഴുവൻ അവർക്ക് ബ്ലീഡിങ് ആണ്. പക്ഷെ അവർക്ക് എന്തുണ്ട്? അവർക്കറിയാം പണ്ട് അവർക്ക് മെൻസസ് ഉണ്ടായിരുന്ന പീരീഡിനെ കുറിച്ച്, എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും, എത്ര ദിവസമായിരുന്നു, അവർക്കൊരു പതിവ് അവർക്കറിയാം. അങ്ങനെയുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ പണ്ടുണ്ടായിരുന്ന ആ ആർത്തവ നാളുകൾ അതിന് ആർത്തവ നാളുകളായിട്ട് പരിഗണിക്കുക. ആ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുളിച്ചിട്ട് പിന്നീട് ഓരോ നമസ്കാരത്തിനും പിന്നെന്ത് ചെയ്യുക, അവർ ഒതു ചെയ്തിട്ട് നമസ്കരിക്കുക. ഹംന അല്ല സഹറുള്ള ഉമ്മു ഹബീബ ബിന്തു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, അവരെന്ത് ചെയ്യുമായിരുന്നു, ഓരോ നമസ്കാരത്തിനും കുളിക്കുമായിരുന്നു. അത് അവരുടെ പിന്നെ ഒരു കൂടുതൽ ശ്രദ്ധയും അവരെ ശുദ്ധിയെ കൂടുതൽ പരിഗണിച്ചിരുന്നതുമായി അറിയിക്കുന്ന ഒരു വശം മാത്രമാണ്. പക്ഷെ റസൂലുള്ള ഓരോ നിസ്കാരത്തിനും എന്ത് ചെയ്തിട്ടില്ല, അവരോട് കുളിക്കാൻ പറഞ്ഞിട്ടില്ല. നിത്യ അശുദ്ധിയുള്ളവർ, മൂത്രവാർച്ചയാകട്ടെ, ഗ്യാസ് ട്രബിൾ ആകട്ടെ, ഇതേപോലെ ബ്ലീഡിങ് ആകട്ടെ, മെൻസസ് അല്ലാത്ത ബ്ലീഡിങ് ആകട്ടെ, അവരൊക്കെ എന്ത് ചെയ്താൽ മതി, ഓരോ നിസ്കാരത്തിന് അവർ ഒന്നും പുതുക്കിയാൽ മതി. അതാണ് ഒരു ഹദീസ്. ഇനി രണ്ടാമത്തെ ഹദീസ്, വാൻ ഉമ്മി അപ്പയ്യ ഖാലത്ത് كنا لا نعد القدرة والصفرة بعد الطهر شيئا رواه البخاري وابو داود. ابو داود اين تبين لنا بلفظ اخر ها واللفظ له بلفظ اخر. طيب وعن ام عطيه رضي الله عنها ام عطيه لن نيवेदन وعن ام عطيه رضي الله عنها قالت ام عطيه പറഞ്ഞു كنا ഞങ്ങളായിരുന്നു, കുന്ന ഞങ്ങളായിരുന്നു, ലാ നഉദുൽ ഖുദ്രത വസുഫ്ര ബാദ തുഹരി ശൈആ, ലാ നഉദു ഞങ്ങൾ പരിഗണിച്ചിരുന്നില്ല, അൽ ഖുദ്രത ഖുദ്രത്തും വസുഫ്രത സുഫ്രത്തും, ബാദ തുഹരി ശുദ്ധിയായതിനു ശേഷം, ശൈഅൻ അതിനെ യാതൊന്നായിട്ട് പരിഗണിച്ചിട്ടില്ല, യാതൊരു നിലക്കും പരിഗണിച്ചിട്ടില്ല. എന്താണ് ഇവിടെ ഉമ്മു അതിയ പറയുന്നത്? ഉമ്മു അതിയ ഉമ്മു അതിയ ബിന്തുൽ ഹാരിസ്, അവരുടെ പേര് നസീബ എന്നാണ്, നുസൈബ അല്ലെങ്കിൽ നസീബ, അവർ അൻസാരിയത്താണ്. ഉമ്മു അതിയ അല്ല അൻസാരിയ റളിയല്ലാഹു തആല അൻഹ, പ്രസിദ്ധയായ സഹാബി വനിതയാണ് ഉമ്മു അതിയ. അവരുടെ പേര് നസീബ അല്ലെങ്കിൽ നുസൈബ, നുസൈബ ബിന്തുൽ ഹാരിസ്. ഒന്ന് നുസൈബ ബിന്ദ് കഅബ് ഉണ്ട്, ബനു മാസിൻ ഗോത്രക്കാരി, നുസൈബ ബിന്ദ് കഅബ് അൽ മാസിനിയ, അവരാണ് ഉമ്മു അമ്മാറ. ഉമ്മു അമ്മാറ ഉമ്മമാറിനെ കേട്ടിട്ടില്ലേ? ഉമ്മമാർ റസൂല്ലാനോടൊപ്പം ഉഹുദിൽ പങ്കെടുത്തിട്ട് റസൂല്ലാനെ പ്രൊട്ടക്ട് ചെയ്ത മഹദിയാണ് ഉമ്മമാറ റളിയല്ലാഹു തആല. അവരുടെ മക്കളെ ഹബീബ് ഒക്കെ പിന്നെ പ്രസിദ്ധരാണ്. ഇത് ഉമ്മമാറൻ, അത് അവര് ബനു കഅബാണ്, ഉമ്മമാറ ബിന്ദ് കഅബാണ്. ഇത് ഉമ്മു അതിയ ബിന്ദുൽ ഹാരിസ്, ആ ഉമ്മമാറിന്റെ പേരും നുസൈബയാണ്, ഈ ഉമ്മു അതിയന്റെ പേരും നുസൈബയാണ്. പക്ഷെ ഇത് നുസൈബ ബിന്ദുൽ ഹാരിസ്, ഇവർ അൻസാരിയത്താണ്. ഇവരാണ് റസൂലുള്ളാന്റെ മകൾ സൈനബ് മരിച്ചപ്പോ അവരുടെ ജനാസ കുളിപ്പിച്ചത്. ഈ ഉമ്മാത്തിയാണ് റസൂലുള്ള ഇവരോടാണ് പിന്നെ ഉമ്മാത്തി പിന്നെ സൈനബിന്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനാസ കുളിപ്പിക്കുന്നതിനെ പഠിപ്പിച്ചത്. നിങ്ങൾ ഉദുവിന്റെ അവയവങ്ങളിൽ തുടങ്ങുക, മൂന്നാക്കി അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർക്കാണ് റസൂലുള്ള നിർദ്ദേശം നൽകിയത്. ഉമ്മാത്തിയ അല്ല അൻസാരിയ. ഉമ്മു അതിയ പറയാണ്, ഖാലത്ത് അവർ പറഞ്ഞു, കുന്നാലാന ഉദ്ദു ഞങ്ങൾ പരിഗണിക്കുമായിരുന്നില്ല, അൽ ഖുദ്രത വസുഫ്ര ഖുദ്രത്തിനെയും സുഫ്രത്തിനെയും, ബഅദ തുഹുർ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം. ഖുദ്രത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ സുഫ്രത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് രണ്ടും ഒരുതരം ദ്രവാണ്. ഖുദ്രത്ത് സുഫ്രത്ത് എന്നിവ ഒരുതരം ദ്രവാണത്. ഖുദ്രത്ത് അതേപോലെ സുഫ്രത്ത്, സ്ത്രീകളുടെ ഗുഹ്യാവയവം സ്രവിക്കുന്ന ഒരു ദ്രം ദ്രവാണ് കുദ്രത്തെ സുഫ്രത്തിൽ. ഈ കുദ്രത്തിന്റെ പ്രത്യേകത, അതിൽ ചുവന്ന ബ്ലഡ് കലർന്നിരിക്കും. കുദ്രത്ത് സുഫ്രത്ത് അത് പിന്നെ മഞ്ഞ കലർന്ന ഒരു തരം പിന്നെ രക്തം അതിൽ ഉണ്ടായിരിക്കും. കുദ്രത്തും സുഫ്രത്തും രണ്ടു ഒരു തരം ദ്രവമാണ്. പക്ഷെ കുദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പിന്നെ ബ്ലഡ് ഉണ്ടായിരിക്കും, പക്ഷെ ബ്ലഡിന്റെ കളറ് കറുപ്പിലേക്ക് ചാഞ്ഞതായിരിക്കും. സുഫ്രത്ത് ഒരു തരം ദ്രവമാണ്. പക്ഷേ സുഫ്രത്തിന്റെ പ്രത്യേകത, അതിലും ബ്ലഡ് ഉണ്ടായിരിക്കും, പക്ഷെ ആ ബ്ലഡ് അത് മഞ്ഞയിലേക്ക് ചാഞ്ഞതായിരിക്കും. മഞ്ഞ കളർ പരന്ന ഒരു തരം പിന്നെ ബ്ലഡ് കലർന്ന ദ്രവത്തിനാണ് സുഫ്രത്ത് എന്ന് പറയുന്നത്. മെൻസസ് പീരീഡ് അവസാനിക്കുമ്പോൾ സ്ത്രീകൾ ശുദ്ധിയായാൽ എന്ത് ചെയ്യും? സ്ത്രീകളുടെ ഗർഭപാത്രം ഒരുതരം ദ്രവം സ്രവിപ്പിക്കും. മനസ്സിലായോ? ആ ദ്രവം അതാണ് ശരിക്കും മെൻസസിൽ നിലച്ചു എന്നതിന്റെ ലക്ഷണം. അൽഖുസ്സത്തുൽ ബൈദ എന്നതിന് പറയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നെ ഈ ബ്ലീഡിംഗ് അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളോട് റസൂലുള്ളാഹി നിർദ്ദേശപ്രകാരം പറഞ്ഞിരുന്നത് പരുത്തി കൊണ്ട് അവര് ആ ദ്രവം നോക്കാനാണ്. അത് പിന്നെ കളറില്ലാത്ത ദ്രവമാണ് എങ്കിൽ മെൻസസ് നിലച്ചു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായേ? മെൻസസ് പിരീഡിലാണ് ഗുഹ്യാവയവത്തിൽ നിന്ന് ഈ ദ്രവം സ്രവിക്കപ്പെടുന്നത്. അതിൽ ബ്ലഡിന്റെ അംശമുണ്ട് എങ്കിൽ അത് മെൻസസാണ്, മെൻസസാണ്. അതേസമയം ഇവിടെ തുഹറിന് ശേഷമാണ് മെൻസസ് നിലച്ച് ശുദ്ധിയായി എന്നതിന് ശേഷം സ്ത്രീകൾ എന്ത് കാണാണ്? പിന്നെ ഒരു ദ്രവം കാണാൻ, ആ ദ്രവത്തിൽ രക്തത്തിന്റെ അംശമുണ്ട്. രണ്ട് രീതിയിൽ രക്തം വരും. ചിലത് മഞ്ഞ കലർന്ന രീതിയിലായിരിക്കും, അപ്പൊ പ്രശ്നമല്ല. അതേസമയം അത് കറുപ്പ് കലർന്ന രീതിയിലാണെങ്കിൽ അത് മെൻസസിനോടാണ് സാദൃശ്യം. പക്ഷെ ശുദ്ധിയായതിനു ശേഷമാണ് ഈ ദ്രവം കാണപ്പെടുന്നത്, അതിൽ രക്തത്തിന്റെ അംശമുണ്ട് എങ്കിൽ ഇവിടെ ഉമ്മുഅത്തിയ പറയുന്നത് കുന്നാലാനഅദ്ദു, ഞങ്ങൾ അത് പരിഗണിച്ചിരുന്നില്ല എന്നാണ്. കാരണം എന്താ? അത് മെൻസസായിട്ട് പരിഗണിച്ചിരുന്നില്ല. പിന്നെ അവര് ശുദ്ധിയായിട്ട് പരിഗണിക്കുകയും അവർ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് സ്ത്രീകൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വശമാണ്. അതായത് തുഹുറിന് ശേഷം മെൻസസിൽ നിന്ന് ശുദ്ധിയായതിന് ശേഷം കുദ്രത്തുണ്ടായി. കുദ്രത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞതുപോലെ. അതേപോലെ സുഫ്രത്തുണ്ടായി എങ്കിൽ അതിനെ ഞങ്ങൾ യാതൊന്നുമായിട്ട് പരിഗണിച്ചിരുന്നില്ല, ഞങ്ങൾ ആർത്തവമായിട്ട് ഒരു നിലക്കും പരിഗണിച്ചിരുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഉമ്മു അത്തിയ പറയുന്നത്. അപ്പൊ ഈ കുന്നാലാനഅദ്ദു, ഞങ്ങൾ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ നമുക്ക് തെളിവാകുക? എങ്ങനെയാ നമുക്ക് തെളിവാകുക? ഇതാരാ പറയണത്? ഉമ്മു അത്തിയാണ് പറയണത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ ഞങ്ങൾ? സഹാബ വനിതകളാണ്. സഹാബ വനിതകൾ ഞങ്ങൾ ശുദ്ധി ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം കുദ്രത്തും സുഫ്രത്തും പിന്നീട് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ അതിനെ ആർത്തവമായിട്ട് പരിഗണിച്ചിരുന്നില്ല എന്ന് അവര് പറയാണ്. അത് നമുക്ക് എങ്ങനെ തെളിവാണ്? എങ്ങനെ നമുക്ക് തെളിവാണ് ഞങ്ങൾ പരിഗണിച്ചിരുന്നില്ല എന്ന് പറയുമ്പോ? അത് അവരുടെ കാര്യമല്ലേ. അങ്ങനെ നമുക്ക് ബാധകമാണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് സഹാബികൾ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ആ റസൂലുള്ളാഹിന്റെ അംഗീകാരം അതിനുണ്ട്, റസൂലുള്ളാഹിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തഖ്രീരിയായ സുന്നത്ത്, റസൂലുള്ളാഹിന്റെ ഇഖ്റാർ പിന്നെ അംഗീകാരമുള്ള സുന്നത്താണത്. മനസ്സിലായില്ലേ? കുന്നാനാവത്, സഹാബികൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഞങ്ങൾ ഇന്നത് ചെയ്തിരുന്നു, ഞങ്ങൾ ഇന്നത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന രീതിയിൽ പരിഗണിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തുണ്ട്? അതിന് ഹദീസിന്റെ അല്ലെങ്കിൽ സുന്നത്തിന്റെ വിധിയാണ് അതിനുള്ളത്. സുന്നത്ത് അത് സുന്നത്താണെന്നർത്ഥം. അപ്പോ പിന്നെ ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഉമ്മു അത്തിയ പറയാണ് കുന്നാലാനഅദ്ദുൽ ഖുദ്രത വസ്സുഫ്രത ബഅദ തുഹ്രി ഷൈഅൻ, ഞങ്ങൾ അതിനെ യാതൊരു നിലക്കും പിന്നെ ആർത്തവമായിട്ട് പരിഗണിച്ചിരുന്നില്ല. റവാഹുൽ ബുഖാരി വ അബൂദാവൂദ്, ഈ ഹദീസ് ഇമാം ബുഖാരിയും അതേപോലെ തന്നെ അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം സ്ത്രീകൾക്ക് മെൻസസ് നിലച്ചു, അവർ ശുദ്ധിയായതിനു ശേഷം പിന്നീട് അവർ ഈ രീതിയിലുള്ള ദ്രവങ്ങൾ കാണുന്നുവെങ്കിൽ അത് അവർ പരിഗണിക്കേണ്ടതില്ല, അതവര് പരിഗണിക്കേണ്ടതില്ല. അതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ചിലര് ചോദിക്കും പിന്നെ ഉംറക്കൊക്കെ പോകുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ പ്രത്യേകിച്ച് ചോദിക്കും, നിലച്ചിരുന്നു ശുദ്ധിയായി പിന്നെ ഇതത് കാണുന്ന അങ്ങനെ പ്രശ്നം. അപ്പൊ അതിനുള്ള ഉത്തരമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഉമ്മാത്തിയ ഈ ഉണർത്തുന്നത്. പക്ഷെ അത് ശുദ്ധിയായതിന് ശേഷമാണ്, ശുദ്ധിയായതിനു ശേഷമാണ്. ആർത്തവ കാലത്തിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഗർഭപാത്രം ഒരു തരം ദ്രവം സ്രവിപ്പിക്കും. അതിൽ ചിലപ്പം സുഫ്രത്ത് കണ്ടേക്കും, അതിൽ ചിലപ്പം കുദ്രത്ത് കണ്ടേക്കും. അപ്പൊ അതെന്ത് തന്നെയാണ്, അത് നജസ് തന്നെയാണ്. അതേസമയം ഇത് ശുദ്ധിയായതിന് ശേഷം കാണപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അന്നൽ യഹൂദ കാനത് ഇദാ ഹാബത്തിൽ മർഅത്തു ഫീഹിം ലാ യുആകിലുഹ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നികാഹ് റവാഹു മുസ്ലിം. വാൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, അനസ് നമുക്ക് വന്നതാണ്, നമ്മൾ അദ്ദേഹത്തെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ അനസ് പറയുന്നത്, അന്നൽ യഹൂദ, അന്നൽ യഹൂദ ജൂതന്മാർ യഹൂദന്മാർ, കാനത് ഇദാ ഹാബത്ത് അന്നൽ യഹൂദ് സഹി കാനു ഇദാ ഹാബത്തിൽ മർഅത്തു ഫീഹിം ലാ യുആകിലുഹ അല്ലേ. അന്നൽ യഹൂദ് ജൂതന്മാർ കാനു അവരായിരുന്നു, ഇദാ ഹാബത്തിൽ മർഅത്തു ഫീഹിം അവരിൽ ഒരു സ്ത്രീ ഹാബത്ത് ഋതുമതിയായാൽ ആർത്തവകാരിയായാൽ ലാ യുആകിലുഹ ആ അവർ അവളോടൊന്നിച്ച് ഭക്ഷിക്കുമായിരുന്നില്ല, അവർ അവളോടൊന്നിച്ച് ഭക്ഷിക്കുമായിരുന്നില്ല, ആർത്തവകാരിയോടൊത്ത് ഭക്ഷിക്കുമായിരുന്നില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ഇസ്നഉ കുല്ല ഷൈഇൻ നിങ്ങൾ ഇസ്നഉ നിങ്ങൾ ചെയ്യുക പ്രവർത്തിക്കുക, കുല്ല ഷൈഇൻ എല്ലാതും, ഇല്ല നിക്കാഹ് നിക്കാഹ് ഒഴിച്ച്, ഇല്ല നിക്കാഹ് നിക്കാഹ് ഒഴിച്ച്. റവാഹു മുസ്ലിം, ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ എന്താ ഈ ഹദീസിൽ പറയുന്നത്, ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന്, മദീനയിൽ ജൂതന്മാരുണ്ട്, ബനു ഖൈനുഖ ബനു നദീർ ബനു ഖുറൈമ മൂന്ന് ജൂതഗോത്രങ്ങൾ മദീനയിൽ പ്രസിദ്ധരാണ്. അപ്പോ ഇവർ മദീനയിലേക്ക് വന്നപ്പോ മദീനയിൽ കണ്ട കാഴ്ച എന്താ, ജൂതന്മാർ അവരുടെ സ്ത്രീകൾ ആർത്തവകാരികളായാൽ അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ അവരോടൊന്നിച്ച് കുടിക്കുകയോ താമസിക്കുകയോ ചെയ്യൂല. ആർത്തവകാരിയ സ്ത്രീയെ അവര് നജസായിട്ടാണ് കണ്ടിരുന്നത്, അവര് നജസായിട്ടാണ് കണ്ടിരുന്നത്, സ്ത്രീയെ തന്നെ നജസായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ച് ഉറങ്ങൂല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കൂല, അവരെ അകറ്റി നിർത്തിയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടത് മുസ്ലിമീങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും. കാരണം എന്താ, യഹൂദന്മാര് വേദത്തിന്റെ ആളുകളാണ്, യഹൂദന്മാര് വേദത്തിന്റെ ആളുകളാണ്. അപ്പൊ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിച്ചു ആ വിഷയത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നഉ കുല്ല ഷൈഇൻ നിങ്ങൾ എല്ലാം ചെയ്തു കൊള്ളുക, ഇല്ല നിക്കാഹ് നിക്കാഹ് ഒഴിച്ച്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ജിമാ, ജിമാ എന്നാ സംഭോഗമാണ്, ലൈംഗിക വീഴ്ചയാണ്. അല്ലാതെ നിക്കാഹ് എന്നാല് വിവാഹ ഉടമ്പടിയല്ല. നിക്കാഹ് എന്നുള്ള പദം അഖ്ദിന് പ്രയോഗിക്കും, വിവാഹ ഉടമ്പടിക്ക് പ്രയോഗിക്കും, ആർത്ഥത്തിലല്ല. പിന്നെ ഇവിടെ ഉദ്ദേശം നിക്കാഹ് എന്ന് പറഞ്ഞാല് ഇതാണ്, ജിമാ ആണ്, സംഭോഗമാണ്. ഭാര്യ ഭർത്തറെ ലൈംഗിക ബന്ധം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരോടൊന്നിച്ച് പിന്നെ ഭക്ഷിക്കാം, അതേപോലെ തന്നെ പാനം ചെയ്യാം, അതേപോലെ തന്നെ താമസിക്കാം, ഒരു വിരിപ്പിൽ കിടക്കാം, അവരുടെ മടിയിൽ തലവെച്ച് കിടക്കാം, അവരോടൊന്നിച്ച് ശയിക്കാം, അതിലൊന്നും ഇഷ്ടമല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഫാതസിലുൻ നിസാ ഫിൽ മഹീദ്, ആർത്തവ രക്തം ഉണ്ടാകുന്നിടത്ത് നിങ്ങൾ സ്ത്രീകളെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ആർത്തവ രക്തം ഗർഭപാത്രത്തിൽ നിന്ന് യോനിയിലൂടെ സ്രവിക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗം മാത്രമാണ് നിഷിദ്ധം ലൈംഗിക വീഴ്ചയ്ക്ക്, ബാക്കിയുള്ളതൊക്കെ അനുവദനീയമാണ് എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. ആയത്തിലും പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഉണർത്തുകയും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ സ്ത്രീക്കുള്ള സ്ഥാനമാണ് ഇവിടെ അറിയിക്കുന്നത്. ജൂതന്മാർ സ്ത്രീയെ കണ്ടിരുന്നത് അവർ ആർത്തവകാരിയായിട്ടുണ്ടെങ്കിൽ നജസായിട്ടാണ്, അവരെ പരിഗണിച്ചിരുന്നില്ല. അതേപോലെ തന്നെ പിന്നെ നസാറാക്കളും ആ വിഷയത്തിൽ അവരുടെയൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയാം. സ്ത്രീകളെ അവരെ ഒരു പിന്നെ വളരെ മോശമായ കാഴ്ചയിലായിരുന്നു കണ്ടിരുന്നത്. സ്ത്രീയെ അവർ നജസായിട്ട് കണ്ടിരുന്നു, മനുഷ്യനായിട്ട് പരിഗണിക്കണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ കൂടിയ ചരിത്രമൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. സ്ത്രീയെ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കണോ വേണ്ട എന്നുള്ള വിഷയത്തിൽ. ഏതായാലും ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇമാം ബൈഹഖി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്, ഒരു വ്യക്തി വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അതിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാണ്. അപ്പൊ ആയിഷമ്മനോട് ചോദിക്കുന്നത്, ഉമ്മ, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ര നമസ്കരിച്ചിരുന്നത് രാത്രിയുടെ ആദ്യ യാമത്തിലാണോ അതല്ല മധ്യത്തിലാണോ അതല്ല ഒടുക്കത്തിലാണോ? അപ്പൊ ആയിഷമ്മ പറയാണ്, റസൂൽ ചിലപ്പോ തുടക്കത്തിൽ നിസ്കരിക്കും, ചിലപ്പോ ഒടുക്കത്തിൽ നിസ്കരിക്കും വിത്ര. പിന്നെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടാണോ ഉറങ്ങിയിരുന്നത് അതല്ല ഉണർന്നതിന് ശേഷം പിന്നെയാണോ കുളിച്ചിരുന്നത്? അപ്പൊ ആയിഷമ്മ പറയാണ്, ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം കിടന്നുറങ്ങും, ചിലപ്പോൾ ഉറങ്ങിയതിന് ശേഷം പിന്നെ എഴുന്നേറ്റിട്ടായിരുന്നു കുളിച്ചിരുന്നത്. പിന്നെ അടുത്ത ചോദ്യം, പിന്നെ ഭാര്യമാർ ആർത്തവകാരികളായിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നോ? അപ്പൊ ആയിഷ റളിയല്ലാഹു തആലന്റെ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഭാര്യമാര് ആർത്തവകാരികളാണെങ്കിൽ അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരാടിന്റെ പിന്നെ കുറക് ഉണ്ടല്ലേ, പിന്നെ അത് ഒരിക്കൽ ഭക്ഷണമായിട്ട് തളികയിലുണ്ടായി. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ട് അത് എടുത്തു വെച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ബാക്കി എടുത്ത് കഴിക്കുകയുണ്ടായി. മാത്രമല്ല, ഞാൻ കുടിച്ച പാത്രം അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കുടിച്ചെടുത്ത് വായ വെച്ചിട്ട് അതിന്റെ ശിഷ്ടജലം കുടിക്കാറുണ്ടായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. അപ്പോ അതങ്ങനെ ആ വ്യക്തി ചോദിക്കണമെങ്കിൽ അവരുടെ സ്ത്രീകളോടുള്ള അവരുടെ പരിഗണന തന്നെ മനസ്സിലായി. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല എന്നെ പ്രതികരിക്കണം നോക്കി, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രത്യേകത, അത് പിന്നെ ഈ സ്ത്രീ ഇസ്ലാമിൽ സ്ത്രീക്ക് സ്ഥാനമല്ല, ഇസ്ലാമിൽ സ്ത്രീക്ക് സമത്വമല്ല, ഇസ്ലാമിൽ സ്ത്രീക്ക് ഒരു വിലല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ശരിക്ക് പിന്നെ മനസ്സിലാക്കേണ്ടതായ ഒരു പിന്നെ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് കാണിച്ചതായ ഈ പെരുമാറ്റങ്ങൾ, മനസ്സിലായില്ലേ? പിന്നെ ശുദ്ധിയില്ലെങ്കിൽ വേദം തൊടാൻ തീരെ അനുവദിച്ചിരുന്നില്ല. അപ്പൊ ശുദ്ധിയുള്ളപ്പോ അനുവദിച്ചിരുന്നില്ല സ്ത്രീക്ക് വേദം തൊടുക എന്നുള്ളത് അന്ന് കാലങ്ങളിൽ. പിന്നെ ശുദ്ധിയില്ലെങ്കിലോ അവര് തീരെ അടുപ്പിച്ചിരുന്നില്ല. ചരിത്രത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ഇബ്നു സാബിത്തിനോട് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ പറഞ്ഞിട്ട് ആ ക്രോഡീകരിച്ച ഖുർആനെ ചരിത്രത്തിൽ സൂക്ഷിച്ചത് ആരെടുത്ത? ഹഫ്സ റളിയല്ലാഹു അൻഹ അടുത്താണ്, മനസ്സിലായില്ലേ? ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കൊടുക്കുമ്പോ മുസ്ലിമീങ്ങളുടെ അടുക്കൽ ആകെ ഉണ്ടായിരുന്ന ഒരു മുസ്ഹഫാണ് ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷം. അത് സൂക്ഷിക്കപ്പെട്ടിരുന്നത് ആരെടുത്താണ്? അത് ഹഫ്സ റളിയല്ലാഹു തആലയുടെ അടുക്കലാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അതിന്റെ കോപ്പി പകർത്താൻ വേണ്ടിയിട്ട് ഉസ്മാൻ ആളയക്കുന്നത് ഹഫ്സയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ഹഫ്സയിൽ നിന്ന് ആ കോപ്പി വാങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് പിന്നീട് പല കോപ്പികൾ പ്രതികളെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ എടുക്കുക, എന്നിട്ട് പിന്നെ അതിന്റെ അടിസ്ഥാന കോപ്പി ഹഫ്സയിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇസ്ലാമിൽ സ്ത്രീക്ക് വകവെച്ച അവകാശങ്ങളാണ്, സ്ത്രീക്ക് ഇസ്ലാം നൽകിയതായ പിന്നെ സ്ഥാനങ്ങളാണ്. പക്ഷെ എന്നിട്ടും പല ആളുകളും ഇസ്ലാമിൽ സ്ത്രീക്ക് സ്ഥാനമല്ല, ഇസ്ലാമിൽ സമത്വമല്ല, ഇസ്ലാമിൽ സ്ത്രീ അങ്ങനെയാണ് ഇങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുന്നു തുടങ്ങിയ വാദങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ അറിയിക്കുന്നത് എന്താണ്? ഇസ്ലാം സ്ത്രീക്ക് നൽകിയതായ അവകാശത്തെയാണ്. وعن انس رضي الله عنه ان اليهود كانوا اذا حاضت المراه فيهم ان اليهود جودന്മാർ كانوا اذا حاضت المراه فيهم അവരിൽ ഒരു സ്ത്രീ ആർത്തവകാരിയായാൽ لا يؤكلوها അവർ അവളോട് ഒന്നിച്ച് ഭക്ഷിക്കുമായിരുന്നില്ല. فقال النبي صلى الله عليه وسلم അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നഉ കുല്ല ശൈഇൻ നിങ്ങൾ എല്ലാം ചെയ്തു കൊള്ളുക, ഇല്ല നിക്കാഹ് സംഭോഗം ലൈംഗിക വേഴ്ച വെച്ച്. ലൈംഗിക വേഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ മെൻസസ് ഉണ്ടാകുന്ന ഭാഗത്തിലൂടെയുള്ള ലൈംഗിക വേഴ്ചയാണ്. അത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചു. റവാഹു മുസ്ലിം. അതിന്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനി ഫഅത്തസിർ ഫയുബാശിറുനി വഅന ഹായിദ്. മുത്തഫഖുൻ അലൈഹി. കണ്ടോ, വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം. ഖാലത്ത് അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു, യഅ്മുറുനി എന്നോട് കൽപ്പിക്കും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഅ്മുറുനി റസൂൽ എന്നോട് കൽപ്പിക്കും, ഫഅത്തസിറു അത്തസിറു എന്ന് പറഞ്ഞാൽ ഞാൻ മുണ്ടുടുക്കും. ഇത്തിസാർ എന്നാണ് എന്താ? ഇസാർ എടുക്കണെന്നാണ് പറഞ്ഞത്. ഇസാർ എന്നാണ് തുണി. യെസ്, ഇസാറാണ് തുണി. തുണി ഉടുക്കുന്നതിനാണ് ഇത്തസറ എന്ന് പറയാം. അത്തസിറു, അപ്പൊ ഞാനൊരു മുണ്ടുടുക്കും. ഫയുബാഷിറുനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനുമായി ശയിക്കും. വ അന ഹായിദ്, ഞാൻ ആർത്തവകാരിയായിരിക്കും. വ അന ഹായിദ്, ഞാൻ ആർത്തവകാരിയായിരിക്കും. യുബാഷിറുനി മുബാഷറ എന്നാണ് നമ്മുടെ ഉദ്ദേശം, ശയിക്കുക. ക്ഷയ സഹനത്തിനാണ് മുബാഷറ എന്ന് പറയാം. ഇവിടെ ഇത്തിസാർ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ വലിയ തുണി എടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അത് ശരിക്ക്. പിന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസാർ എടുക്കാൻ എന്നോട് കൽപ്പിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇസാർ ഉടുക്കും. അങ്ങനെ ഇപ്പൊ യുബാഷിറിനി വാന ഹായിദ്, ഞാൻ ആർത്തവകാരിയായിരിക്കും, എന്നോട് മുബാഷിറ നടത്തുന്നതാണ്, ക്ഷയസഹനം നടത്തുമെന്നാണ്. എന്തിനാ ഇസാർ എടുക്കാൻ പറഞ്ഞേ? എന്തിനാ പറയണേ? മനസ്സസ് ആർത്തവകാരിയായിരിക്കെ ഭാര്യ, ഭാര്യയോട് എന്തിനാണ് ഇസാർ എടുക്കാൻ പറയണത്? ശയന ക്ഷയസഹനം ഉദ്ദേശിക്കുമ്പോ എന്തിനാണ് ഇസാർ എടുക്കാൻ കൽപ്പിക്കുന്നത്? അതായത് നിഷിദ്ധമായ ഒരു ലൈംഗിക വേഴ്ചയിലേക്ക് പോകാതിരിക്കാനാണ്. സൂക്ഷ്മതയാണ്, സൂക്ഷ്മതയാണ്. ചില മനുഷ്യന്മാര് വികാര തീവ്രരായിട്ടുണ്ടെങ്കിൽ ഭാര്യ ആർത്തവകാരിയായിരിക്കും, എന്ത് ചെയ്യും? അവരായിട്ട് ബന്ധപ്പെടും, ആ നിലക്ക് ബന്ധപ്പെടും. അപ്പൊ അത് സൂക്ഷിക്കാനാണ് റസൂൾ എന്ത് ചെയ്തത്? പിന്നെ ഇങ്ങനെ കൽപ്പിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ ഒരു കാര്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് പറയേണ്ടതില്ല. മനുഷ്യന്മാർ വികാര തീവ്രമായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? നിയന്ത്രണം ഉണ്ടാവില്ല. അപ്പോ പിന്നെ പിന്നെ അത് പിന്നെ വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ആ ഭാഗം ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഉദ്ദേശം അതാണ്, മുണ്ടുടുക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം അതാണ്. തെറ്റിലേക്ക് പോകുന്ന വാതിൽ അടക്കലുണ്ട് ഇവിടെ, മനസ്സിലായി? തെറ്റിലേക്ക് പോകുമ്പോൾ ആ മേച്ചിൽപ്പുറം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു പിന്നെ ഉണർത്തൽ ഇതിലുണ്ട്, ഈ ഇസാർ എടുക്കാൻ കൽപ്പിച്ചതിലുണ്ട്. ഒരാളീ നോമ്പിന് ഒരു മസാല ചോദിച്ചത്, അയാൾ എത്രയോ നോമ്പിന് പകലിൽ ഭാര്യനേറ്റ് ശയിച്ചതാണ്, ഇത്രയും നോമ്പിന്. അതിനത്ര പ്രായശ്ചിത്തം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അയാളുടെ ചോദ്യം. മനുഷ്യന്മാരതാണ്, പട്ടാ പകലിൽ, റമദാന്റെ പകലിൽ ഒരാൾക്ക് തന്റെ ഭാര്യനെ തൊട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന ഒരു വിഷയം. അപ്പോ പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിഷയങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ശരിക്ക് അതിന് കടുത്ത പ്രായശ്ചിത്താണുള്ളത്, തുടർച്ചയായിട്ട് രണ്ട് മാസം നോമ്പ് അന്വേഷിക്കണം എന്നുള്ളത്. അതില്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം, പക്ഷെ അത് കുറെ നാളുകൾ തന്നെ പരിപാടി. ഞാൻ പറഞ്ഞതിനെ അത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്മാര് വികാര തീവ്രതയിലായിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെന്ത് ചെയ്യും? തെറ്റിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ ചെന്ന് ചാടും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് കൽപ്പിക്കും. എന്തിനാ കൽപ്പിക്ക? ഇസാർ എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കും എന്നാണ്. എന്നിട്ട് ആയിഷയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശയിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ കരുതലെടുക്കണം എന്നർത്ഥം. ഇനി അടുത്ത ഹദീസ്. അപ്പൊ ഇതും വെടിയുന്നുണ്ടല്ലോ, ഒരു സ്ത്രീ ആർത്തവകാരിയാകുന്നതോടുകൂടി അവൾ നജസാകണില്ല, അവള് പിന്നെ ഒന്നിച്ചുറങ്ങാനോ അല്ലെങ്കിൽ ഒന്നിച്ച് ക്ഷയിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷിക്കാനോ പാനം ചെയ്യാനൊന്നും പറ്റാത്തൊരു നജസായ ജീവിയായിട്ട് മാറില്ല. പ്രത്യുത പിന്നെ അവൾ ഭാര്യ തന്നെയാണ്, അവൾക്ക് വീട്ടിൽ താമസിക്കാം, ഭർത്താവിനോട് ഒന്നിച്ച് താമസിക്കാം, ഒരു വിരിപ്പിൽ കിടക്കാം, ഒന്നിച്ച് ശയിക്കാം. പക്ഷേ ഭാര്യ ഭർത്തർ ലൈംഗിക വേഴ്ച അത് മനസ്സുണ്ടാകുന്ന ഭാഗങ്ങളിലൂടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ അവൾ പഠിപ്പിക്കപ്പെടുന്നത്. ഇനി അടുത്ത ഹദീസ്, വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫില്ലദീ യഅതി ഇംറാഅതഹു വഹിയ ഹായിദ് ഖാല യതസദ്ദഖു ബിദീനാരിൻ ഔ ബിനിസ്ഫി ദീനാർ റവാഹുൽ ഖംസതു وصححه الحاكم وابن القطان ورجح غيرهما وقفه. طيب عند وان ابن عباس رضي الله عنهما ابن عباس رضي الله عنهما النيവേദനം ان رسول الله صلى الله عليه وسلم ابن عباس رسول الله صلى الله عليه وسلم തങ്ങളെ തൊട്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരുടെ വിഷയത്തിലാണ് ഹദീസ്? ഫിൽ ലദീയ തിംറഅതഹു വഹിയ ഹായിദ്, ഫിൽ ലദീ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ. യഅതിംറഅതഹു, അയാൾ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നു. വഹിയ ഹായിദുൻ, അവൾ ആർത്തവകാരിയായിരിക്കെ, ഭാര്യ ആർത്തവകാരിയായിരിക്കെ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്ന വ്യക്തിയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യണം. ഭാര്യ ആർത്തവകാരിയായിരിക്കെ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നുവെന്നാണ് എന്താ ഉദ്ദേശം? ഭാര്യ ആർത്തവകാരിയായിരിക്കെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നതാണ് ഭാര്യയെ ലൈംഗികമായിട്ട് പ്രാപിക്കൽ, നിഷിദ്ധമായിട്ടുള്ള പ്രാപിക്കൽ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു. യതസദ്ദഖു ബിദീനാരിൻ, യതസദ്ദഖു അവൻ സദഖ ചെയ്യട്ടെ, ദാനധർമ്മം ചെയ്യട്ടെ. ബിദീനാരിൻ, ഒരു ദീനാർ. ഔ ബിനിസ്വി ദീനാർ, അല്ലെങ്കിൽ അര ദീനാർ. ഒരു ദീനാർ ദാനം ചെയ്യട്ടെ, അല്ലെങ്കിൽ അര ദീനാർ ദാനം ചെയ്യട്ടെ. റവാഹുൽ ഖംസ, ഇത് അൽഖംസ റിപ്പോർട്ട് ചെയ്തതാണ്. അര അൽഖംസ, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ്. വസഹഹു അൽഹാകിം, ഈ ഹദീസിനെ ഇമാം ഹാകിം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. വബ്നുൽ ഖത്താൻ, യഹ്യ ഇബ്നുൽ ഖത്താനും അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. വറജ്ജഹ ഗൈറുഹുമ, ഹാക്കിമും ഇബ്നുൽ ഖത്താനും ഒഴിച്ചുള്ളവർ പ്രബലപ്പെടുത്തിയത്. വഖഫഹു, ഈ ഹദീസ് മൗഖൂഫാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് റസൂലുള്ള പറഞ്ഞല്ല, ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്, അതാണ് മൗഖൂഫ് എന്ന് പറഞ്ഞത്. ഇത് റസൂലുള്ളാന്റെ വാക്കല്ല, പിന്നെയോ ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്, അതാണ് മൗഖൂഫ്. വഖഫ് എന്ന് പറഞ്ഞാൽ മൗഖൂഫ് എന്നത്. അപ്പൊ ഇബ്നുൽ ഖത്താനും ഹാക്കിമും ഒഴിച്ചുള്ളവർ പ്രബലപ്പെടുത്തിയത് വഖഫഹു, ഈ ഹദീസ് മൗഖൂഫാണ് എന്നുള്ളതാണ്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസിന്റെ ഫത്വയാണ്, ഇബ്നു അബ്ബാസിന്റെ വാക്കാണ് എന്നുള്ളതാണ്. അതിൽ കുറച്ച് മസലകളുണ്ട്. എന്താ വിഷയം? തന്റെ ഭാര്യ ആർത്തവകാരിയായിരിക്കെ ഭാര്യയെ പ്രാപിച്ച വ്യക്തിയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി നിവേദനം എന്താണ്? എന്താണ് റസൂലുള്ള പറഞ്ഞത്? യതസദ്ദഖു ബിദീനാർ, ഒരു ദീനാർ സദഖ ചെയ്യട്ടെ. അല്ലെങ്കിൽ നിസ്വ ദീനാർ, അര ദീനാർ. ഒരു ദീനാർ അല്ലെങ്കിൽ അര ദീനാർ സദഖ ചെയ്യട്ടെ എന്നാണ്. അതാണ് പ്രായശ്ചിത്തം. ഒന്നാമത്തെ വിഷയം, ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ളതാണ്. ഇമാം അബൂദാവൂദിന്റെ ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ളതാണ്. ഈ ഹദീസിനെ ആരൊക്കെ സഹീഹാക്കിയെന്നാ പറഞ്ഞത്? ഹാക്കിമും യഹ്യ ഇബ്നുൽ ഖത്താനും. പിന്നെ ഈ ഹദീസിനെ ഇമാം ദഹബി, അതേപോലെ തന്നെ ഇബ്നു ഹജർ, ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് അൽബാനി ഇവരൊക്കെ സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ? പിന്നെ ഇബ്നു സക്കനും ഇബ്നു സലാഹുമാണ് അതിനെ ദഈഫാണെന്ന് പറഞ്ഞത്. അതേപോലെ നവവിയും, നവവിയും ഈ ഹദീസ് ദഈഫാണ് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇമാം ഹാക്കിം, യഹ്യ ഇബ്നുൽ ഖത്താൻ, ഇമാം ദഹബി, ഇബ്നു ഹജർ, ഇബ്നുൽ ഖയ്യിം, അൽബാനി തുടങ്ങിയവരൊക്കെ ഇത് സഹീഹാണ് എന്നുള്ള പക്ഷക്കാരാണ്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതിലൊരു അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ്. ഒരാൾ തന്റെ ഭാര്യ ആർത്തവകാരിയാണ് എങ്കിൽ അവളെ പ്രാപിച്ചാൽ അയാൾ പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ടോ ഇല്ലേ? പ്രായശ്ചിത്തമില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പ്രായശ്ചിത്തല്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ അയാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി, അള്ളാഹു വിരോധിച്ചൊരു സംഗതിയാണ് അയാൾ ചെയ്തത്, അതുകൊണ്ട് അയാൾ അള്ളഹാനോട് പൊറുക്കലിനെ തേടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ പക്ഷം. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും പക്ഷം അതാണ്. ഇമാം നവവി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ അഭിപ്രായക്കാരനാണ്. ഇമാം നവവി അതുകൊണ്ടാണ് ആ വിഷയത്തിൽ പിന്നെ ഈ ഹദീസ് ദുർബലാണെന്നുള്ള പക്ഷക്കാരനാണ്. അതേസമയം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലെ ഫുഖഹാക്കൾ, അവര് പറഞ്ഞത് ഒരാൾ തന്റെ ഭാര്യ ആർത്തവകാരിയായിരിക്കാം, അവളെ പ്രാപിച്ചാൽ അയാൾ ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനം നടത്തണം, പിന്നെന്ത് ചെയ്യണം, അയാള് പ്രായശ്ചിത്തം എന്നോണം ഒരു ദീനാർ അല്ലെങ്കിൽ അര ദീനാർ സദക്ക ചെയ്യണം. ഒരു ദീനാർ അല്ലെങ്കിൽ അര ദീനാർ സദക്ക ചെയ്യണം. ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ നാലേകാല് ഗ്രാം സ്വർണം, നാലേകാല് ഗ്രാം സ്വർണം, പിന്നെ അത് സദക്ക ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ ഹദീസിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഹദീസ് സഹീഹാണ്, ഹദീസ് സഹീഹാണ്, ഈ പ്രായശ്ചിത്ത ആ വിഷയത്തിലുണ്ട്. പക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസം വേറെ ഉള്ളത് എന്താ വെച്ചാല്, ഈ ഒരു ദീനാർ കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അര ദീനാർ കൊടുക്കാൻ പറഞ്ഞു, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പൊ അവര് പറഞ്ഞ് ഒരാൾ ആർത്തവ പീരീഡിന്റെ തുടക്കത്തിലാണ് ലൈംഗിക വേഴ്ച നടത്തിയത് എങ്കിൽ അയാൾ ഒരു ദീനാർ, അതല്ല ഒടുക്കത്തിലാണ് എങ്കിൽ അര ദീനാർ, അങ്ങനെ പറഞ്ഞവരുണ്ട്. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞില്ല, ആർത്തവ രക്തമുള്ള സമയത്താണ് ലൈംഗിക വേഴ്ചയെങ്കിൽ ഒരു ദീനാർ, എന്നാൽ ആർത്തവ രക്തം നിലച്ച് ഭാര്യ കുളിക്കുന്നതിന് മുമ്പാണ് എങ്കിൽ അര ദീനാർ, ഇങ്ങനെയൊക്കെ അവരതിൽ വ്യത്യസ്ത വീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതൊരു സൂക്ഷ്മബുദ്ധ പുലർത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മയുടെ വശം അതറിയിക്കുന്നത് ഈ ഹദീസ് സഹീഹാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായശ്ചിത്തം ആ തെറ്റ് ചെയ്തവർക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇവിടെ ഹാക്കിമു ഇതിന് സഹീഹ് എന്ന് ഇബ്നു ഹജർ പറഞ്ഞു, ഇബ്നുൽ ഖത്താനും സഹീഹ് എന്ന് പറഞ്ഞു. ഹാക്കിം പറ്റ മുത്തസാഹിലാണ് സഹീഹാക്കുന്ന വിഷയത്തിൽ. ഏത് പല ഹദീസുകളും ഹാക്കിം എന്ത് ചെയ്യും, സഹീഹാക്കും, പക്ഷെ ആ ഹദീസ് സഹീഹായിക്കൊള്ളുന്നില്ല, കാരണം മുത്തസാഹിലാണ് തീരെ സഹീഹിന്റെ തസ്ലീഹിന്റെ വിഷയത്തിൽ. എന്നാൽ യഹ്യ ഇബ്നുൽ ഖത്താൻ അങ്ങനെയല്ല, യഹ്യ ഇബ്നുൽ ഖത്താൻ തീവ്രവാദിയാണ്, പെട്ടെന്നൊന്നൊരു ഹദീസിനെ സഹീഹാക്കൂല. നല്ല കണിശ സ്വഭാവക്കാരനാണ് ആര്, യഹ്യ ഇബ്നുൽ ഖത്താൻ, ഇമാൻ നസായിയെ പോലെ, അതേപോലെ ഇമാം ബുഖാരിയെ പോലെയൊക്കെ. അപ്പോ അതിൽ പണ്ഡിതന്മാർ പറയുന്നത് മുത്തസാഹിലായ ഹാക്കിമും മുത്തശദ്ദിദായ ഇബ്നുൽ ഖത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസിനെ സഹിയാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹദീസ് ഒരു ഹസൻ എന്ന ദർജയിൽ നിന്ന് പുറത്തു പോകില്ല. ഹസൻ എന്ന് പറഞ്ഞാൽ എന്താ, സഹീഹ് അല്ലെങ്കിലും ഹസന്റെ ദർജയിലാണ് തെളിവെടുക്കൽ പിന്നെ അനിവാര്യമാക്കുന്ന ഒരു പദവിയിലാണ് ഈ ഹദീസ് ഉള്ളത് എന്നാണ്. യഥാർത്ഥത്തിൽ ഹസനുമല്ല, ഹദീസ് സഹീഹ് തന്നെയാണ്. ഇമാം ഹാക്കിമും ഇമാം ഇബ്നുൽ ഖത്താനും ദഹബിയും അതേപോലെ തന്നെ ഇബ്നു ഹജർ, ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് അൽബാനി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് സഹീഹാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പിന്നെ ഹദീസ് അറിയിക്കുന്നത്, പിന്നെ പ്രായശ്ചിത്തത്തിന്റെ വിഷയം. ആർത്തവകാരിയായിരിക്കെ ഭാര്യയെ പ്രാപിച്ചാൽ ആ വിഷയത്തിൽ പ്രായശ്ചിത്തത്തിനെ അറിയിക്കുന്നതായി ഹദീസ്, അതാണ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ്. ഇനി ഈ ഹദീസ് ഇപ്പൊ ചിലർ പറഞ്ഞ എന്താണ്, ഇബ്നു ഹാക്കിമും ഇബ്നുൽ ഖത്താനും ഒഴിച്ചുള്ളവർ ഇത് വഖഫാണ് എന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇത് റസൂലുള്ള പറഞ്ഞതല്ല, പിന്നെ ആരുടെ ഫത്വയാണ്, ഇബ്നു അബ്ബാസിന്റെ വാക്കാണ് ഫത്വയാണെന്നാണ്. അങ്ങനെയാണെങ്കിലും അത് തെളിവാണ്, വഖഫ് ഇത് യഥാർത്ഥത്തിൽ വഖഫല്ല, ഇതെന്താണ് മർഫുവായ റസൂലുള്ളാന്റെ ഹദീസാണ്. പക്ഷെ ഇനി മൗഖൂഫാണ് എന്ന് പറഞ്ഞാൽ തന്നെയും ഇത് തെളിവാണ്. കാരണം എന്തുകൊണ്ട്, കേവലം അഭിപ്രായം ഉണ്ടല്ലോ, പിന്നെ റഅയിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ ഒരു ഫത്വ കൊടുക്കാൻ പറ്റൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതെന്തായിരിക്കും, റസൂലുള്ളാഹിൽ നിന്ന് കേട്ടതായിരിക്കും എന്നുള്ളതാണ് ഇത്തരം ഹദീസുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും മൗഖൂഫാണെങ്കിലും തെളിവാണ്, മർഫുവാണെങ്കിലും തെളിവാണ്, കാരണം ഇത് സഹിഹായ സനദിൽ റിവായത്ത് ചെയ്യപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.